പേജ് നമ്പർ 153 ഭാഗം 15. സ്വപ്നത്തിൻ്റെ നീളം ചിലപ്പോൾ ഏതാനും സെക്കൻഡുകളെ കാണും, എന്നാൽ കാണിയ മണിക്കൂറുകളോളം നീണ്ട അനുഭവങ്ങളിലൂടെ അത് കടത്തിക്കൊണ്ടു പോകുന്നതായി തോന്നും. റോയ് ഫ്രാൻസിസ് കരീക്കൻ കണ്ട സ്വപ്നമാകട്ടെ, യുഗങ്ങളുടെ നീളമുള്ള യാതന അനുഭവങ്ങളിലൂടെയാണ് അയാളെ കടത്തിക്കൊണ്ടു പോയത്. ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനെ പോലെ അയാൾ സ്വപ്നത്തിൽ നിന്നുണർന്ന് തൻ്റെ കട്ടിലിൽ ഇരുന്നു. അയാളുടെ കണ്ണുകൾക്ക് മുൻപിൽ വെളുപ്പ് പടർന്നിരുന്നു. വെളുപ്പല്ലാതെ വേറൊന്നും അയാൾക്ക് ദൃശ്യമായിരുന്നില്ല. രോഗാതുരമായി വിളറി വെളുത്ത പൊടിമണ്ണ് കുമിഞ്ഞുകിടക്കുന്നൊരു പ്രദേശം അയാൾ സ്വപ്നം കണ്ടു. കാറ്റു വീശുമ്പോൾ അന്തരീക്ഷമാകെ കുമ്മായപ്പൊടി കൊണ്ടെന്ന പോലെ മൂടിപ്പോയി. നോക്കെത്താത്ത ദൂരത്തോളം ഒരു മരമോ ചെടിയോ ഇല്ലാതെ പരന്നു കിടക്കുന്ന ഭൂമി, അസ്ഥിയുടെ നിറമുള്ള പാറകൾ, ഒരുറ്റു പച്ചപ്പില്ലാത്ത മുൾക്കൂട്ടങ്ങൾ, അന്തരീക്ഷത്തിൽ പേടിപ്പിക്കുന്ന ഒരു മൂളലോ ചൂളം വിളിയോ തങ്ങി നിൽക്കുന്നുണ്ട്. വെളുത്ത കഴുകന്മാർ ചുറ്റി പറക്കുന്നതും പൊടിക്കാറ്റിൽ അവ മാഞ്ഞു പോകുന്നതും കരീക്കൻ കണ്ടു. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം സ്വപ്നം കാണുന്നത്? കരീക്കൻ ചോദിച്ചു. ഇതെന്റെ സ്ഥലമോ കാലമോ അല്ല. ശവം പോലെ വിളറിയ ഇത് ഏതു കാലം? അതിനുത്തരം പോലെ സ്വപ്നത്തിൻ്റെ ചതുരത്തിലേക്ക് ആരോ കല്ലെറിഞ്ഞോടിച്ചൊരു മനുഷ്യൻ വന്നു വീണു. പൊടിമണ്ണിൽ മൂക്ക് കുത്തിയാണ് അയാൾ വീണത്. വെളുത്ത പൊടിയുടെ ഒരു പർവ്വതം അയാൾക്കു മീതെ ഉയർന്നു താണു. സങ്കടകരമായിരുന്നു അയാളുടെ രൂപം. അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി കാണുമെന്ന് തോന്നി. മുഖം മെലിഞ്ഞൊട്ടി, കവിളുകൾ കുഴിഞ്ഞ്, കണ്ണ് കുണ്ടിൽ പോയി. നെഞ്ചുന്തിയും വാരിയലുകൾ തെളിഞ്ഞും വയറകത്തേക്ക് വലിഞ്ഞും പരമദയനീയമായിരുന്നു അയാളുടെ അവസ്ഥ. എന്നിട്ടും കരീക്കന് പരിചയമുള്ള ആരെയോ അയാൾ ഓർമ്മിപ്പിച്ചു. അയാളുടെ മുടിയിലും താടിയിലും കൺപീലികളിലും പൊടിമണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അനേകം കാലമായി അയാൾ അങ്ങനെ നടക്കുകയാണെന്ന് തോന്നി. പൊടിമണ്ണിൽ പൂഴ്ന്നുപോയ കാലുകൾ വലിച്ചുയർത്താനുള്ള ശേഷി അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ ആ പൂഴിയിലേക്ക് കുഴഞ്ഞു വീണു. വെള്ളം. അയാൾ കൈനീട്ടി. സ്വപ്നത്തിൽ കരീക്കന്റെ തൊണ്ട ഉണങ്ങി വരണ്ടു. ഒരു തുള്ളി വെള്ളം കൊണ്ട് തൊണ്ട നനച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് അയാൾക്ക് തോന്നി. മേശപ്പുറത്ത് അടച്ചു വെച്ചിരുന്ന വെള്ളത്തിന് അയാൾ കൈനീട്ടി. ഒറ്റ വലിക്കൊരു പാത്രം വെള്ളം മുഴുവൻ അയാൾ കുടിച്ചു തീർത്തു. വെള്ളം പൊരിയുന്ന ഒച്ചയിൽ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. അയാളുടെ ഒച്ചയിൽ വേദനയും സങ്കടവും ഉണ്ടായിരുന്നു. തളർന്നു വീണുകിടക്കുന്ന അയാൾക്കു മീതെ കുമ്മായം പോലെ വെളുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അയാളുടെ നിലവിളി ഉച്ചത്തിലായി. കരീക്കന്റെ കണ്ണിൽ വെളുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങും മരണം പോലെ വെളുത്ത മണ്ണ് മാത്രം. സ്വപ്നത്തിൽ നിന്ന് വളരെ അസ്വസ്ഥതയോടെ കരീക്കൻ ഉണർന്നു. കണ്ണു തിരുമ്മിയിട്ടും കാഴ്ചയിൽ മായാതെ നിൽക്കുന്ന വെളുപ്പ് അയാളെ കൂടുതൽ വിഷമിപ്പിച്ചു. അതുപോലൊരു ദേശം കരീക്കൻ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ എവിടെന്ന് അത് അയാളുടെ ഉപബോധത്തിൽ പതിഞ്ഞു? മുന്നോട്ട് വളഞ്ഞ് വാരിയലുകൾ പൊന്തി കവിള് കുഴിഞ്ഞ് പട്ടിണി കൊണ്ട് പരവശനായി ആരുടെ രൂപമാണ് അയാൾ ഓർമ്മിപ്പിച്ചത്? ആരാണ് അയാൾ? ഏതാണ് ആ ദേശം? അതൊരു സ്വപ്നമാണെങ്കിലും അത് ഏൽപ്പിച്ച ആഘാതം യാഥാർത്ഥ്യങ്ങളെക്കാൾ ഭയങ്കരമാണെന്ന് അയാൾക്ക് തോന്നി. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം? മേശപ്പുറത്ത് അടച്ചു വെച്ചിരുന്ന വെള്ളം അതേപടി ഇരിക്കുന്നത് കണ്ട് കരീക്കൻ നെടുവീർപ്പിട്ടു. താനത് കുടിച്ചിട്ടില്ല. അതൊരു ക്രൂരമായ സ്വപ്നമായിരുന്നു. മേശപ്പുറത്ത് ബൈബിളും ബൈബിളിനടുത്ത് കരീക്കൻ ഇന്നലെ കൈപ്പറ്റിയ കൽപ്പനയും ഉണ്ടായിരുന്നു. ദൈവകൃപയാലും സ്ലീഹാക്കെടുത്ത തിരുസിംഹാസനത്തിൽ അനുഗ്രഹത്താലും അതിരൂപതയുടെ മെത്ര പോലെത്ത. റോയ് ഫ്രാൻസിസ് കരീക്കൻ അച്ഛന് ആശീർവാദം. ഈ പത്തേന്തി മൂലം അച്ഛനെ പള്ളിയുടെ വികാരിയായി നിയമിക്കുകയും തിരുസഭയുടെ പൊതുനിയമങ്ങളും അതിരൂപതാ നിയമാവലിയും അനുസരിച്ച് ടി പള്ളിയെയും ഇടവക്കാരെയും ഭരിക്കുന്നതിന് വേണ്ടതായ അധികാരം ഇതിനാൽ നൽകുകയും ചെയ്യുന്നു. ഇടവക ജനങ്ങളുടെ ആത്മീയ ഗുണോത്കർഷങ്ങൾക്കായി ശ്രമിക്കുക. ഞായറാഴ്ചകളിലും മറ്റു കടപ്പെട്ട ദിവസങ്ങളിലും സുവിശേഷ പ്രസംഗം നടത്തുക. അങ്ങനെയുള്ള ദിവസങ്ങളിലും മറ്റുചിതമായ സന്ദർഭങ്ങളിലും കുട്ടികളെ വേദപാഠം ഗ്രഹിപ്പിക്കുക. ഇടവകയിലെ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം നൽകുക. ജീവകാരുണ്യപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധാലുവായിരിക്കുക. പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങൾ ഫലപ്രദമായി അന്വേഷിക്കുക. ദൈവാലയത്തിൻ്റെ പരിസരങ്ങളുടെയും ശുചിത്വത്തിൽ പ്രത്യേകം ദൃഷ്ടി പതിപ്പിക്കുക. മാമോദീസ, ആണ്ടുകുമ്പസാരം, സ്ഥൈര്യലേപനം, വിവാഹം, മരണം എന്നിവയുടെ രജിസ്റ്ററുകൾ, ആത്മസ്ഥിതി പുസ്തകം, വേദോപദേശ പ്രവേശന രജിസ്റ്റർ മുതലായവ ക്ലിപ്തമായി എഴുതി സൂക്ഷിക്കുക. വേദപ്രചാരണ ജോലിയിൽ ജാഗരൂകനായിരിക്കുക. ഇവ അച്ഛൻ്റെ കർത്തവ്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാകുന്നു. ഈ പത്തേന്തി കൈപ്പറ്റുമ്പോൾ കരീക്കൻ്റെ കൂടെ വേറെയും 2-3 അസ്തേന്തികൾ ഉണ്ടായിരുന്നു. കരീക്കൻ ചെലവ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കരീക്കന്? അടിച്ചു പൊളിച്ചൂടെ? 1700 കുടുംബങ്ങളുണ്ട് ഇടവകയിൽ. എല്ലാത്തിലും കൂടി 7000-7500 ആത്മാക്കളും കാണും. ഒരാത്മാവിന് ചുരുങ്ങിയത് 100 രൂപ വെച്ച് കൂട്ടിക്കോ. എന്തിന്? ആത്മാവിന് ആവശ്യങ്ങളുണ്ടല്ലോ. പിന്നെ മാമോദിസ തൊട്ട് കൂട്ടി നോക്കിക്കോ. കരീക്കൻ ആ സംഭാഷണത്തിൽ രസിച്ചില്ല. മനുഷ്യരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളും വേദോപദേശത്തിൻ്റെ രജിസ്റ്റർ ക്ലിപ്തമായി എഴുതി സൂക്ഷിക്കലും തമ്മിലുള്ള അന്തരം അയാളെ പേടിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ആവശ്യങ്ങൾ വളരെ ഗൗരവമായി ഉറപ്പിക്ക അണ പൈസയുടെ വരുമാനമായി ഉറക്കെ കണക്ക് കൂട്ടുന്നത് അയാളെ ലജ്ജിപ്പിക്കുന്നു. ആത്മീയ മഹത്വങ്ങളെ തകർക്കുന്ന ഇത്തരം തമാശകൾ കരീകൻ ഇഷ്ടപ്പെടുന്നില്ല. തമാശയോ? ഞാൻ തമാശ പറഞ്ഞതാണെന്നാണോ താൻ കരുതിയത്? തനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല, അതാണ് കാര്യം. ശരിയാ, മാമോദിസ, കുംഭസാരം, കല്യാണം, ഒപ്രശുമ, വീട് വെഞ്ചരിക്കൽ, കട വെഞ്ചരിക്കൽ, കാറ് വെഞ്ചരിക്കൽ, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ നിമിഷം തോറും പെരുകി വരും. ഒടുക്ക മരണം, മരിച്ചടക്ക്, കുർബാന, റാസ, ഒപ്പീസ്, അന്നീത, 3-ന്, 7-ന്, 41-ന്, ആണ്ടെത്തലിന്, പിന്നെ ആണ്ടോടാണ്ടും. ഇതൊക്കെ കാശാണെന്ന് മറക്കണ്ട. ഒരു വീട്ടിൽ ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം 1700 വീട്. നിങ്ങളിലെ മരിച്ചവർ നിങ്ങളുടെ മരിച്ചവരടക്കം ചെയ്യട്ടെ എന്ന വാക്യം കരീക്കൻ ഓർത്തു. എന്നിട്ടും താൻ ഇതെല്ലാം ഏറ്റെടുക്കാൻ പോവുകയാണെന്നും അയാൾ ഓർത്തു. കരീക്കൻ്റെ കൂട്ടുകാർ അവരുടെ രസം പിടിച്ച സംഭാഷണം ഉച്ചത്തിൽ തുടർന്നു. ആത്മാക്കളുടെ ആവശ്യത്തിന് അറുതിയുണ്ടോ? കരീക്കൻ എത്ര ആദർശം പറഞ്ഞാലും ആത്മാവിൻ്റെ ഓരോ ആവശ്യവും കാശായി കണക്കെഴുതേണ്ടി വരും. അവർ പറയുന്നത് നിഷേധിക്കാൻ കരീക്കന് കഴിയില്ല. ഒരു ഘടനയ്ക്കകത്ത് അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മർഖലീത്തിയെ വഴികാട്ടിയാക്കാം. അവൾ പടി കടന്നുപോയി. അസ്വസ്ഥമായ മനസ്സോടെ പത്തേന്തിയിൽ ഓരോ വാക്കിലൂടെയും കരീക്കൻ കടന്നുപോയി. ഒരാത്മാവിന് വേണ്ടി താൻ എന്തെല്ലാം ചെയ്യണമെന്ന് അതിൽ നിർദ്ദേശങ്ങളുണ്ട്. കരീക്കൻ അതിൽ തൃപ്തനായിരുന്നില്ല. ഇടവക ജനങ്ങളെ ഭരിക്കുക, അതിനുള്ള അധികാരം തരുന്നു എന്നാണ് കൽപ്പന. ഭരിക്കുന്നവനെ കുറ്റവാളികളുടെയും പാപികളുടെയും ചങ്ങാതിയാവാൻ പറ്റുമോ? അധികാരത്തിൻ്റെ വഴികൾ വിമോചനത്തിൻ്റെ വഴികളുമായി എല്ലാം ഇപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. അധികാരി എങ്ങനെ ദരിദ്രരെ വിമോചിപ്പിക്കും? എങ്ങനെയെന്നൊന്നും രൂപമില്ലെങ്കിലും വിമോചനമാണ് കരീക്കൻ്റെ സ്വപ്നം. എല്ലാ അധികാരങ്ങളിൽ നിന്നും ജനങ്ങളെ വിമോചിപ്പിക്കണമെന്ന സ്വപ്നം ഉള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെ കരീക്കൻ ഭരണാധികാരിയാവും? അപ്പനെയും അമ്മയെയും കുറിച്ചോർത്തപ്പോൾ ഒരെതിർചിന്ത വന്ന് കരീക്കനെ വരച്ചു. ഈ പത്തേന്തി മൂലം ഏറ്റവും സന്തോഷിക്കുക അവരായിരിക്കും. മകൻ ഇടവക വികാരിയായി വരുന്നത് ഇതുവരെ അവർക്കില്ലാതിരുന്ന അന്തസ്സും അഭിമാനവും ഉണ്ടാക്കി കൊടുക്കും. കരീക്കൻ അപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനും പോകാൻ തീരുമാനിച്ചു. അപ്പോഴും അയാൾ അനിശ്ചിതത്വത്തിൽ വലയുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായും അയാൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് യോഹന്നാൻ കശീഷിയായിരുന്നു. ആ സൗഹൃദം മുറിഞ്ഞുപോയോ എന്ന് കരീക്കൻ അറിയില്ല. അതിനുശേഷം കശീഷയെ കാണാനോ ഫോൺ ചെയ്യാനോ കരീക്കൻ ധൈര്യം കാട്ടിയിട്ടില്ല. കശീഷയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വീഴ്ച വരുത്തിയത് കരീക്കനായതുകൊണ്ട് തുടങ്ങേണ്ടതും മുറിഞ്ഞ ചരട് എട്ടേണ്ടതും കരീക്കൻ തന്നെയാണ്. ഉള്ളിൽ കുറ്റബോധവും വിങ്ങലും വേദനയുമായി നടക്കുമ്പോഴും കരീക്കൻ അതിന് പരിഹാരം കണ്ടെത്തിയില്ല. യോഹന്നാൻ കശീഷയെപ്പോലെ മുതിർന്ന ഒരാളിനോട് കാട്ടിയ വഞ്ചന അയാളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. മർഖലീത വായിച്ചു മടക്കി വെച്ച പുസ്തകം പോലെ കരീക്കൻ അവളെ അറിയുന്നു. നായരങ്ങാടിയിലെ P&R ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ മുമ്പിൽ കുറച്ചു നേരം കരീക്കൻ കാത്തുനിന്നു. നായരങ്ങാടിയിലെ തിക്കിലും തിരക്കിലും അയാൾ ആരും ഒന്നുമായിരുന്നില്ല. ആരും അയാളെ ശ്രദ്ധിച്ചില്ല. ലോറികൾക്കോ ആളുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ കടന്നു പോകാൻ സ്ഥലമില്ലാതെ ഞെരുങ്ങുന്ന ആ തെരുവിന് മുളകിൻ്റെ മണമായിരുന്നു. എവിടെയായിരിക്കും അപ്പൻ മുതുകത്ത് ചാക്കുമായി നടന്നു നീങ്ങുന്നത്? മുതുകിലേക്ക് വീഴുന്ന ചാക്ക് ചിരിച്ചു തള്ളി പുഷ്പം പോലെ കൊണ്ടുപോകുന്ന ഉറച്ച മസിലുള്ള ചെറുപ്പക്കാരെ കരീക്കൻ നോക്കി നിന്നു. അപ്പനോ? മുതുകിലേറ്റുന്ന ചാക്ക് അപ്പനെ മണ്ണിലേക്ക് വലിച്ചു താഴ്ത്തുന്നുണ്ടാവും. നടക്കുമ്പോൾ കാലുകൾ വേച്ചു പോകുന്നുണ്ടാവും. അപ്പൻ കിതയ്ക്കുന്നുണ്ടാവും. നെഞ്ചുവേദന. കരീക്കൻ വിവശനായി. P&R സ്റ്റോഴ്സ് ഉടമ കരീക്കനെ കണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ അച്ഛനെ സ്വീകരിക്കാൻ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്നു. അച്ഛനെന്താ അവിടെ നിന്നേ? അയാൾ കസേരയിലെ പൊടി തട്ടി അച്ഛനെ ഇരിക്കാൻ ക്ഷണിച്ചു. മുളകിൻ്റെയും മല്ലിയുടെയും ഗോതമ്പിൻ്റെയും പൊടികൾ കലർന്ന് കനമുള്ള അന്തരീക്ഷമായിരുന്നു കടയ്ക്കകത്ത്. ആളുകൾ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഡാ, 2 ചായ, മുതലാളി പണിക്കാരൻ ചെക്കനോട് വിളിച്ചു പറഞ്ഞു. ഇരമ്പുന്ന ജീവിതത്തിൻ്റെ നടുവിൽ വെണ്മയാർന്ന വസ്ത്രങ്ങൾ ധരിച്ച് കരീക്കനിരുന്നു. കറങ്ങുന്ന പങ്കയ്ക്ക് താഴെ കുഷ്യനിട്ട കസേരയിൽ ഇരിക്കുമ്പോൾ പുറകിലത്തെ ഗോഡൌണിൽ അപ്പൻ്റെ പുറത്തേക്ക് വീഴുന്ന അരിച്ചാക്കിൻ്റെ കനം അയാൾ സ്വന്തം മനസ്സിലേറ്റെടുത്തു. അപ്പനെ കാണാനാണ് താൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒളിപ്പിച്ചു വെച്ചൊരു പരിഹാസ ചിരി മുതലാളിയുടെ മുഖത്ത് മിന്നി മാഞ്ഞു. അതോ തനിക്ക് വെറുതെ തോന്നിയോ? കരീക്കൻ സംശയിച്ചു. എന്തൊക്കെയുണ്ട് കുഞ്ഞറുതേട്ടാ? തൻ്റെ മേശയ്ക്ക് താഴെ ഭവ്യതയോടെ വന്നു നിൽക്കുന്ന തൊഴിലാളിയോട് മുതലാളി ചോദിച്ചു. അപ്പനെ കണ്ട് കരീക്കൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അപ്പൻ്റെ തോളത്ത് കിടക്കുന്ന തോർത്തുമുണ്ടിൻ്റെ മുഷിഞ്ഞ നിറം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. അഴുക്കുപുരളാത്ത ലോഹയും വെളുത്ത തൂവാലയും അയാളെ അപ്പൻ്റെ മടിയിൽ നിന്ന് ബഹുദൂരം അകറ്റി നിർത്തിയിരിക്കുന്നു. പണിക്കാരൻ പയ്യൻ 2 ഗ്ലാസ് ചായയുമായി വന്നപ്പോൾ കരീക്കൻ പേടിച്ചു. എങ്ങനെ അപ്പന് കൊടുക്കാതെ? ഈശോ മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അപ്പൻ മകനെ നോക്കി കൈകൂപ്പി പറഞ്ഞു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരീക്കൻ ഇടറുന്ന തൊണ്ടയോടെ ലോകത്തിലെ മുഴുവൻ അപ്പന്മാരെയും ആശീർവദിച്ചു. കൽപ്പന കിട്ടിയ കാര്യവും 7 ദിവസത്തിനകം പുതിയ ജോലിയിൽ പ്രവേശിക്കണമെന്ന കാര്യവും പറഞ്ഞപ്പോൾ അപ്പൻ്റെ മുഖം തെളിഞ്ഞത് കരീക്കൻ കണ്ടു. അയാളുടെ ഉള്ളിൽ ആദ്യമായി നായരങ്ങാടിയിലൂടെ പിന്നെ അയാൾക്കൊപ്പം അപ്പൻ നടന്നത് നെഞ്ചു വിരിച്ചായിരുന്നു. അയാളെ പിരിയുമ്പോൾ അപ്പൻ പറഞ്ഞു, അമ്മയ്ക്കിനി 100 പള്ളികളിൽ വഴിപാട് കഴിക്കാനുണ്ടാവും. ഇതാ കേട്ടാ തുടങ്ങും അവൾ തുള്ളിച്ചാടാൻ. ഞാൻ അമ്മേനെ കാണാൻ വരുന്നുണ്ടെന്ന് പറയണം. കരീക്കൻ അപ്പൻ്റെ കൈപിടിച്ചു. മടിച്ച് മടിച്ച് അപ്പൻ അയാൾ ഉപദേശിച്ചു, പാവപ്പെട്ടവരെ സഹായിച്ചോളോട്ടാ, അഗതികളെ കൈവെടിയേരിക്കോ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളവരുടെ ഭാഗത്ത് നിന്നോളോ. ആരാണ് ഏറ്റവും വലിയ അഗതി? ഒരാത്മാവ് ജനനം മുതൽ മരണം വരെയുള്ള കുറേ കണക്കുകളുടെ വിഷയമാണോ? മാമോദിസ ഇത്ര രൂപ, മരണം ഇത്ര രൂപ, അന്നീത ഇത്ര രൂപ, ഒപ്പീസ് ഇത്ര രൂപ. തിരിച്ച് സൈക്കിൾ ചവിട്ടുമ്പോൾ കരീക്കൻ കുഞ്ഞുവരുതേട്ടൻ്റെ മകന് റോയി അവൻ്റെ ഉറച്ച മസിലുകളെ മുതുകത്ത് ചാക്ക് ചുമന്ന് കുടുംബം വരുന്നൊരു സ്വപ്നത്തിന് അയാൾ നിറം കൊടുത്തു നോക്കി. വയസ്സായ അപ്പനും അമ്മയും വിശ്രമിക്കുകയാണ്. 2 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു. എല്ലാ ഭാരങ്ങളും ചുമക്കാൻ ശേഷിയുള്ള ചുമലും ഉറപ്പുള്ള നട്ടെല്ലും കൊണ്ട് ജീവിതത്തെ ധീരമായി നേരിടുകയാണ് അവൻ. കൂടെ അവളുണ്ട്, മർഗലീത്ത. അപ്പനും അമ്മയും അവരുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മരണം വരെ വിശ്രമിക്കുകയാണ്. റോയ് ഫ്രാൻസിസ് കരീഗൻ്റെ മുഖത്ത് അയാൾ അറിയാതെ ഹൃദ്യമായൊരു ചിരി വന്ന് നിറഞ്ഞു. എങ്കിലും തല കുടഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ വിഷാദത്തിലേക്ക് മടങ്ങി. ആരാണ് അയാൾ? എന്താണ് അയാൾ? 7000 ആത്മാക്കളുടെ കണക്ക് പുസ്തകം ഏറ്റെടുക്കണോ? അതോ തെരുവിലേക്ക് ഇറങ്ങണോ? ഒരു വശത്ത് കൂറ്റൻ പള്ളികൾ, പള്ളിമേടകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അളവറ്റ സമ്പത്ത്, സുഖഭോഗം, വൃത്തിയുള്ള വസ്ത്രങ്ങൾ, സുഖമുള്ള കിടക്കകൾ. മറുവശത്ത് തെരുവിൽ പുഴുവരിക്കുന്ന മനുഷ്യർ, വലിച്ചെറിയപ്പെടുന്ന കുട്ടികൾ, ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ, ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യർ, രോഗം, ദുരിതം, ദാരിദ്ര്യം, അപമാനം. കരീക്കൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ദിവസം അടുത്തടുത്ത് വരികയാണ്. തീർച്ചയും മൂർച്ചയും ഇല്ലാതെ ഇനി അധികം നാൾ അയാൾക്കിങ്ങനെ തുടരാനാവില്ല.